ഓം ശാന്തി. 19/6/2026 പ്രഭാതമുരളി, മധുബൻ. മധുരമായ കുട്ടികളെ, ശിവബാബ നിങ്ങൾ നൽകുന്ന പുഷ്പങ്ങളൊന്നും സ്വീകരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ബാബ പൂജ്യനുമാകുന്നില്ല, പൂജാരിയുമാകുന്നില്ല. നിങ്ങൾക്കും സംഗമത്തിൽ പുഷ്പമാലയൊന്നും അണിയേണ്ട ആവശ്യമില്ല. ചോദ്യം: ആരാണ് ഭാവിയിലെ രാജ്യസിംഹാസനത്തിന്റെ അധികാരിയാകുന്നത്? ഉത്തരം: ആരാണോ ഇപ്പോൾ മാതാപിതാവിന്റെ ഹൃദയസിംഹാസനത്തെ ജയിക്കുന്നവർ, അവരാണ് ഭാവിയിലെ സിംഹാസനധാരി ആകുന്നത്. കുട്ടികൾ മാതാപിതാവിനേക്കാളും മേൽ വിജയം പ്രാപ്തമാക്കുന്നു എന്നത് അത്ഭുതം തന്നെയാണ്. പരിശ്രമം ചെയ്ത് മാതാപിതാവിനേക്കാളും മുന്നോട്ടു പോകുന്നുണ്ട്. ഗീതം: ആകാശ സിംഹാസനം ഉപേക്ഷിച്ച് വരൂ. ഓം ശാന്തി. മധുരമധുരമായ ഓമനകളായ കുട്ടികൾ, ഗീതം കേട്ടോ? ഈ ഗീതത്തിലൂടെ സർവവ്യാപിയുടെ ജ്ഞാനം തന്നെ ശൂന്യമാവുകയാണ്. എല്ലാവരും ബാബയെ ഓർമ്മിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാരതം വളരെ ദുഃഖിയാണ്. ഡ്രാമയനുസരിച്ച് ഈ ഗീതങ്ങളെല്ലാം ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ലോകർക്ക് ഇത് അറിയില്ല. പതിതരെ പാവനമാക്കുന്നതിനും അല്ലെങ്കിൽ ദുഃഖികളെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ച് സുഖം നൽകുന്നതിനും വേണ്ടിയാണ് ബാബ വന്നിരിക്കുന്നത്. കുട്ടികൾ അറിഞ്ഞുകഴിഞ്ഞു, അതേ അച്ഛൻ തന്നെയാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് തിരിച്ചറിവ് ലഭിച്ചുകഴിഞ്ഞു. ബാബ ഇരുന്ന് സ്വയം പറയുകയാണ്, ഞാൻ സാധാരണ ശരീരത്തിലേക്ക് പ്രവേശിച്ച് മുഴുവൻ സൃഷ്ടിയുടെയും ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം കേൾപ്പിക്കുകയാണ്. സൃഷ്ടി ഒന്ന് തന്നെയാണ് ഉള്ളത്, കേവലം പുതിയതും പഴയതുമാകുന്നു. ഏതുപോലെയാണോ കുട്ടിയായിരിക്കുമ്പോൾ ശരീരം പുതിയതായിരിക്കും, പിന്നെ പഴയതാകുന്നു. പുതിയ ശരീരം, പഴയ ശരീരം, ഇങ്ങനെ രണ്ട് ശരീരങ്ങളെക്കുറിച്ച് പറയാറില്ലല്ലോ. ശരീരം ഒന്ന് തന്നെയാണ് ഉള്ളത്, കേവലം പുതിയതിൽ നിന്ന് പഴയത് ആകുന്നുണ്ട്. അതുപോലെ ലോകവും ഒന്ന് തന്നെയാണ് ഉള്ളത്, പുതിയതിൽ നിന്ന് ഇപ്പോൾ പഴയതായി. എപ്പോഴാണ് പുതിയതായിരുന്നത്? ഇത് വീണ്ടും വേറെ ആർക്കും പറഞ്ഞുതരാൻ സാധിക്കില്ല. ബാബ വന്ന് മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ, എപ്പോഴാണോ പുതിയ ലോകമുണ്ടായിരുന്നത്, അപ്പോൾ ഭാരതവും പുതിയതായിരുന്നു. സത്യുഗം എന്നാണ് പറഞ്ഞിരുന്നത്. അതേ ഭാരതമാണ് പിന്നെ പഴയതായത്. ഇതിനെ പഴയ ലോകം എന്നാണ് പറയാറുള്ളത്. പുതിയ ലോകത്തിൽ നിന്നും പഴയതായി, പിന്നീടിതിന് തീർച്ചയായും പുതിയതാകണം. പുതിയ ലോകത്തിന്റെ സാക്ഷാത്കാരം കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. ശരി, ആരാണ് ആ പുതിയ ലോകത്തിന്റെ അധികാരികൾ? തീർച്ചയായും ഈ ലക്ഷ്മി നാരായണനായിരിക്കും. ആദി സനാതന ദേവീ ദേവതകളായിരുന്നു ആ ലോകത്തിന്റെ അധികാരികൾ. ഇത് ബാബയാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ നിരന്തരമായും ഇത് തന്നെ ഓർമ്മിക്കൂ. ബാബ പരംധാമത്തിൽ നിന്നും നമ്മെ പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. രാജയോഗം അഭ്യസിപ്പിക്കുന്നതിനാണ് വന്നിരിക്കുന്നത്. മഹിമ മുഴുവനും ബാബയുടേതാണ്, ബ്രഹ്മ ബാബയുടേതല്ല. ഈ സമയത്ത് എല്ലാവരും തുച്ഛബുദ്ധികളായി, അതിനാലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഗീതവും ഉണ്ടാക്കിയിരിക്കുന്നത്. സർവവ്യാപിയുടെ ജ്ഞാനം ഇല്ലാതാകും. ഓരോരുത്തരുടെയും പാർട്ട് അവരവരുടേതാണ്. ബാബ വീണ്ടും വീണ്ടും പറയുകയാണ്, ദേഹാഭിമാനം ഉപേക്ഷിച്ച് നിങ്ങൾ ആത്മാഭിമാനിയായി മാറണം. അതോടൊപ്പം ഈ അവയവങ്ങളിലൂടെ പഠിപ്പ് പഠിച്ചോളൂ. കേവലം നടക്കുമ്പോഴും കറങ്ങുമ്പോഴും നിങ്ങൾ ബ്രഹ്മബാബയെയായിരിക്കും കാണുന്നത്. എന്നാൽ ശിവബാബയെ വേണം ഓർമ്മിക്കാൻ. ശിവബാബ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ. ബ്രഹ്മാവല്ല, കേവലം ഇദ്ദേഹത്തിന്റെ രൂപം ഈ കണ്ണുകളിലൂടെ കാണുന്നുണ്ട്. എന്നാൽ ബുദ്ധി ശിവബാബയുടെ അടുത്തേക്ക് പോകണം. ശിവബാബയില്ലെങ്കിൽ ഈ ആത്മാവിനെ കൊണ്ടോ ഈ ശരീരത്തെ കൊണ്ടോ ഒരു ഉപയോഗവും ഉണ്ടാകില്ല. എപ്പോഴും മനസ്സിലാക്കണം, ഈ ശരീരത്തിൽ ശിവബാബയുണ്ട്. ഈ ശരീരത്തിലൂടെ ശിവബാബയാണ് പഠിപ്പിക്കുന്നത്. ഇദ്ദേഹം നിങ്ങളുടെ അധ്യാപകനൊന്നുമല്ല, പരമമായ അധ്യാപകൻ ശിവബാബയാണ്. ഓർമ്മിക്കേണ്ടതും ശിവബാബയെയാണ്. ഒരിക്കലും ശരീരത്തെ ഓർമ്മിക്കരുത്. ബുദ്ധിയോഗം ബാബയിൽ ചേർക്കണം. കുട്ടികൾ ഓർമ്മിക്കുന്നുണ്ട്, വീണ്ടും വരൂ, ബാബ വന്ന് ഞങ്ങളെ ജ്ഞാനവും യോഗവും പഠിപ്പിക്കൂ. പരംപിതാ പരമാത്മാവിനല്ലാതെ വേറെ ആർക്കും രാജയോഗം അഭ്യസിപ്പിക്കാൻ സാധിക്കില്ല. കുട്ടികളുടെ ബുദ്ധിയിലുണ്ട് ശിവബാബ തന്നെയാണ് നമുക്ക് ഗീതാജ്ഞാനം കേൾപ്പിക്കുന്നത്. പിന്നീട് ഈ ജ്ഞാനം പ്രായലോപമാകും, അവിടെ ഇതിന്റെ ആവശ്യമില്ല. രാജധാനിയുടെ സ്ഥാപനയും നടന്നുകഴിഞ്ഞ് സദ്ഗതി ഉണ്ടാകുന്നു. ദുർഗതിയിൽ നിന്ന് സദ്ഗതി പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയാണ് ജ്ഞാനം നൽകുന്നത്. ബാക്കിയെല്ലാം ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ്. മനുഷ്യർ ജപിക്കാറുണ്ട്, തപസ് ചെയ്യാറുണ്ട്, ദാനപുണ്യം ചെയ്യാറുണ്ട്. ഇതെല്ലാം ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ്. ഇതിലൂടെയൊന്നും ആർക്കും എന്നെ പ്രാപ്തമാകുന്നതല്ല. ആത്മാവിന്റെ ചിറക് മുറിഞ്ഞിരിക്കുകയാണ്. കല്ല് ബുദ്ധികളായി മാറി. കല്ലിൽ നിന്നും വീണ്ടും പവിഴമാക്കാൻ ഞാൻ വരണം. ബാബ പറയുകയാണ്, ഇപ്പോഴാണെങ്കിൽ എത്ര മനുഷ്യരാണ്. കടുകിന് സമാനം ലോകം മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം ഇല്ലാതാകും. സത്യുഗത്തിൽ ഇത്രയും കൂടുതൽ മനുഷ്യർ ഉണ്ടാകില്ല. പുതിയ ലോകത്തിൽ വൈഭവങ്ങൾ കൂടുതലും കുറച്ചു മനുഷ്യരുമാണ് ഉണ്ടാവുക. ഇവിടെയാണെങ്കിൽ ഇത്രയധികം മനുഷ്യരാണ്, അവർക്കെല്ലാം കഴിക്കാൻ പോലും കിട്ടുന്നില്ല. ഈ പഴയ മണ്ണ് വീണ്ടും പുതിയതാകും. അവിടെ എല്ലാം പുതിയതായിരിക്കും. പേര് തന്നെ എത്ര മധുരമാണ്! സ്വർഗം, വൈകുണ്ഠം, ദേവതകളുടെ പുതിയ ലോകം. പഴയത് പൊളിച്ച് പുതിയതിൽ ഇരിക്കാൻ ഇഷ്ടമല്ലേ? ഇപ്പോൾ പുതിയ ലോകം സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യമാണ്. ഇതിൽ പഴയ ശരീരത്തിന് ഒരു വിലയും ഇല്ല. ശിവബാബയ്ക്ക് ശരീരമൊന്നുമില്ല. കുട്ടികൾ ചോദിക്കുകയാണ്, ബാബയ്ക്ക് മാല അണിഞ്ഞു കൊടുക്കട്ടെ എന്ന്. പക്ഷെ ബ്രഹ്മബാബയ്ക്ക് മാല അണിഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ ബുദ്ധിയോഗം ബ്രഹ്മബാബയിലേക്ക് പോകും. ശിവബാബ പറയുകയാണ്, മാലയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങളാണ് പൂജ്യരായി മാറുന്നത്. പൂജാരിയാകുന്നതും നിങ്ങളാണ്. നിങ്ങൾ തന്നെയാണ് പൂജ്യരും പൂജാരിയും. അതുകൊണ്ടാണല്ലോ തന്റെ തന്നെ ചിത്രത്തിന്റെ പൂജ ചെയ്യുന്നത്. ബാബ പറയുകയാണ്, ഞാൻ പൂജ്യനുമാകുന്നില്ല, പുഷ്പങ്ങളുടെ ആവശ്യവുമില്ല. ഞാൻ എന്തിനാണ് ഇതെല്ലാം അണിയുന്നത്? അതിനാൽ പുഷ്പങ്ങളുടെ മാലയൊന്നും വാങ്ങുന്നില്ല. നിങ്ങളാണ് പൂജ്യരാകുന്നത്. പിന്നീട് എത്ര വേണോ അത്രയും പൂമാലകൾ അണിഞ്ഞോളൂ. ഞാൻ നിങ്ങൾ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ടതും ആജ്ഞാകാരിയുമായ അച്ഛനാണ്, അധ്യാപകനാണ്, സേവകനുമാണ്. വലിയ വലിയ റോയൽ വ്യക്തികൾ ഒപ്പിടുമ്പോൾ അതിന്റെ താഴെ മെന്റോ, കേഴ്സൺ, ഇതെല്ലാം ബ്രിട്ടീഷ് വൈസ്രോയിമാരാണ് എന്നെല്ലാം എഴുതാറുണ്ട്. ഒരിക്കലും സ്വയം പ്രഭുവാണ് എന്നൊന്നും എഴുതാറില്ല. ഇവിടെയാണെങ്കിൽ ശ്രീലക്ഷ്മി നാരായണൻ, ശ്രീ എന്ന് കൂട്ടിച്ചേർത്ത് എഴുതാറുണ്ട്. ഇപ്പോൾ ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്, ഇപ്പോൾ ഈ ശരീരത്തെ ഓർമ്മിക്കരുത്. സ്വയത്തെ ആത്മാവാണെന്ന് നിശ്ചയിക്കൂ. അതോടൊപ്പം ബാബയെ ഓർമ്മിക്കൂ. ഈ പഴയ ലോകത്തിൽ ആത്മാവും ശരീരവും രണ്ടും പതീതമാണ്. 9 ക്യാരറ്റ് സ്വർണമാണെങ്കിൽ ആഭരണവും 9 ക്യാരറ്റിന്റേതായിരിക്കും. സ്വർണത്തിൽ തന്നെയാണ് ക്ലാവ് പിടിച്ചിരിക്കുന്നത്. ആത്മാവ് നിർലേപമാണ് എന്നൊരിക്കലും കരുതരുത്. ഈ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പകുതി കൽപ്പത്തേക്ക് 21 ജന്മത്തിലേക്കുള്ള പ്രാലബ്ധമാണ് നേടുന്നത്. അതിനാൽ എത്ര പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്? പക്ഷേ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകുന്നു. ബ്രഹ്മബാബയിലൂടെ ശിവബാബയാണ് നമുക്ക് പഠിപ്പ് നൽകുന്നത്. ബ്രഹ്മാവിന്റെ ആത്മാവും ശിവബാബയെയാണ് ഓർമ്മിക്കുന്നത്. ബ്രഹ്മ, വിഷ്ണു, ശങ്കരൻ സൂക്ഷ്മവതനവാസികളാണ്. ആദ്യം ബാബ സൂക്ഷ്മമായ സൃഷ്ടിയുടെ രചനയാണ് ചെയ്യുന്നത്. ഉയർന്നതിലും ഉയർന്ന ലോകമാണ് നിർവാണധാമം. ആത്മാക്കളുടെ നിർവാണധാമമാണ് ഏറ്റവും ഉയർന്നത്. ഒരു ഭഗവാനെ തന്നെയാണ് എല്ലാ ഭക്തരും ഓർമ്മിക്കുന്നത്. പക്ഷേ തമോ പ്രധാനമായത് കാരണം ബാബയെ മറന്ന് കല്ലിനെയും തൂണിനെയും എല്ലാം പൂജിക്കുകയാണ്. നമുക്കറിയാം എന്തെല്ലാം നടക്കുന്നുവോ ഡ്രാമയിൽ ഷൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രാമയിൽ ഒരു തവണ ഷൂട്ട് ചെയ്യാറുണ്ട്. അഥവാ ഒരു പക്ഷി ഇടയിൽ പറന്നുപോയാൽ അത് തന്നെ ആവർത്തിക്കും. പട്ടം പറത്തുന്നതാണ് ഷൂട്ട് ചെയ്തതെങ്കിൽ അത് തന്നെ ആവർത്തിക്കപ്പെടും. ഈ ഡ്രാമയും ഓരോ സെക്കൻഡിലും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്. അഭിനേതാക്കളായ നിങ്ങൾ ഈ ഡ്രാമയെ സാക്ഷിയായി കാണുകയാണ്. ഓരോ സെക്കൻഡും ഡ്രാമയനുസരിച്ച് മുന്നോട്ടു പോകുന്നുണ്ട്. ഇല ഇളകുന്നു, ഡ്രാമയിൽ കടന്നുപോകും. അതല്ലാതെ ഭഗവാന്റെ ആജ്ഞയിലൂടെയാണ് ഇല ഇളകുന്നത് എന്നൊന്നുമല്ല. അല്ല, ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയതാണ്. ഇതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ബാബ വന്നിട്ടാണ് രാജയോഗം അഭ്യസിപ്പിക്കുന്നത്. അതോടൊപ്പം ഡ്രാമയുടെ ജ്ഞാനവും നൽകുന്നുണ്ട്. വളരെ നല്ല ചിത്രങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. സംഗമയുഗത്തിലാണ് ക്ലോക്കിന്റെ സൂചി നിൽക്കുന്നത്. കലിയുഗത്തിന്റെ അവസാനത്തിന്റെയും സത്യയുഗത്തിന്റെ ആരംഭത്തിന്റെയും സംഗമമാണ് ഇത്. ഇപ്പോൾ പഴയ ലോകത്തിൽ അനേക ധർമ്മങ്ങളുണ്ട്. പുതിയ ലോകത്തിൽ ഇതൊന്നും ഉണ്ടാകില്ല. നിങ്ങൾ കുട്ടികൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മെ ബാബയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ ഈശ്വരീയ വിദ്യാർത്ഥികളാണ്. ഭഗവാൻ ഉവാച, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റും. രാജാക്കന്മാർ പോലും ലക്ഷ്മി നാരായണനെ പൂജിക്കാറുണ്ട്. അവരെ പോലും പൂജ്യരാക്കി മാറ്റുന്നത് ഞാനാണ്. ആരാണോ പൂജ്യരായിരുന്നത് അവർ ഇപ്പോൾ പൂജാരികളായി മാറി. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി, നമ്മൾ പൂജ്യരായിരുന്നു, പിന്നീട് നമ്മൾ തന്നെയാണ് പൂജാരികളായി മാറിയത്. ബാബ ഇതൊന്നുമായി മാറില്ല. ബാബ പറയുന്നു, ഞാൻ പൂജാരിയുമാകുന്നില്ല, പൂജ്യനുമാകുന്നില്ല. അതിനാൽ ഞാൻ മാല അണിയുന്നുമില്ല, എന്നെ അണിയിക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ ഞാൻ എന്തിനാണ് പുഷ്പങ്ങൾ സ്വീകരിക്കുന്നത്? നിങ്ങളും സ്വീകരിക്കരുത്. നിയമമനുസരിച്ച് ദേവതകൾക്കാണ് അവകാശമുള്ളത്. അവരുടെ ആത്മാവും ശരീരവും പവിത്രമായിരുന്നു. അവർക്കാണ് പുഷ്പങ്ങളിൽ അവകാശമുള്ളത്. സ്വർഗത്തിലാണെങ്കിൽ സുഗന്ധമുള്ള പുഷ്പങ്ങളാണ് ഉണ്ടാവുക. സുഗന്ധത്തിന് വേണ്ടിയാണല്ലോ പുഷ്പങ്ങൾ ആവശ്യമുള്ളത്. അണിയുന്നതിനാണ് പൂമാലകൾ ഉപയോഗിക്കാറുള്ളത്. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ വിഷ്ണുവിന്റെ കഴുത്തിലെ മാലയാവുകയാണ്. നമ്പർ അനുസരിച്ച് നിങ്ങൾക്ക് സിംഹാസനത്തിൽ ഇരിക്കണം. ആര് കൽപ്പം മുൻപ് എത്രത്തോളം പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടോ അവർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ഇപ്പോഴും ചെയ്യുകയാണ്. നമ്പർ വാറാണല്ലോ. ബുദ്ധി പറയുന്നുണ്ട് ഏതു കുട്ടിയാണ് കൂടുതൽ സേവനം ചെയ്യുന്നത് എന്ന്. ഏതുപോലെയാണോ കടയിൽ ചിലർ മുതലാളിയാകും, ചിലർ പാർട്ണറാകും, മാനേജറാകും, താഴെയുള്ളവർക്കും പ്രമോഷൻ കിട്ടും. ഇവിടെയും അങ്ങനെയാണ്. നിങ്ങൾ കുട്ടികൾക്കും മാതാപിതാവിനെ ജയിക്കണം. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാകും, മാതാപിതാവിനേക്കാൾ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ബാബ കുട്ടികളെ കൊണ്ട് പരിശ്രമം ചെയ്യിച്ച് യോഗ്യരാക്കുകയാണ്. സിംഹാസനധാരിയാകുന്നതിന് പരിശ്രമം ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ എന്റെ ഹൃദയ സിംഹാസനത്തെ ജയിക്കുന്നതിലൂടെ ഭാവിയിലെ സിംഹാസനധാരി ആകാം. നരനിൽ നിന്നും നാരായണനാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. മുഖ്യമായും ഒരു ലക്ഷ്യമാണ് ഉള്ളത്. പിന്നെ രാജധാനിയുടെ സ്ഥാപന നടക്കും. അപ്പോൾ വിവിധ പദവികളും ഉണ്ടാകും. നിങ്ങൾക്ക് മായയെ ജയിക്കുന്നതിനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. കുട്ടികളെ സ്നേഹം കൊടുത്തു വളർത്തൂ, പക്ഷേ സൂക്ഷിപ്പുകാരനായി ജീവിക്കൂ. ഭക്തിമാർഗത്തിൽ പറയാറുണ്ടല്ലോ, ഇതെല്ലാം അങ്ങ് നൽകിയതാണല്ലോ. അങ്ങയുടെ സമ്പത്തിനെ അങ്ങ് തന്നെ തിരിച്ചെടുത്തു. ശരി, പിന്നെ കരയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇത് കരച്ചിലിന്റെ ലോകമാണ്. മനുഷ്യർ ധാരാളം കഥകൾ കേൾപ്പിക്കാറുണ്ട്. മോഹജീത് രാജാവിന്റെ കഥയും കേൾപ്പിക്കാറുണ്ട്. പിന്നെ ദുഃഖത്തിന്റെ അനുഭവമൊന്നും ഉണ്ടാകില്ല. ഒരു ശരീരം വിട്ട് അടുത്തത് എടുക്കും. അവിടെ രോഗങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ല. എപ്പോഴും ആരോഗ്യമുള്ളവരും നിരോഗിയുമായ ശരീരമുണ്ടാകും. 21 ജന്മങ്ങളിലേക്ക് കുട്ടികൾക്ക് എല്ലാത്തിന്റെയും സാക്ഷാത്കാരം കിട്ടും. അവിടുത്തെ രീതി ആചാരങ്ങൾ എന്തായിരിക്കും, വസ്ത്രധാരണം എന്തായിരിക്കും, സ്വയംവരം എങ്ങനെയായിരിക്കും, എല്ലാം കുട്ടികൾ സാക്ഷാത്കാരം കണ്ടിട്ടുണ്ട്. ആ പാർട്ടെല്ലാം കഴിഞ്ഞുപോയി. ആ സമയത്ത് ഇത്രയും ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ദിനം പ്രതിദിനം നിങ്ങൾ കുട്ടികളിൽ കൂടുതൽ ശക്തി വരുന്നുണ്ട്. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയതാണ്. അത്ഭുതമല്ലേ? പരംപിതാ പരമാത്മാവിന്റെയും എത്ര ഉയർന്ന പാർട്ടാണ്. സ്വയം ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. ഭക്തിമാർഗത്തിന്റെ സമയത്തും മുകളിൽ ഇരുന്നു കൊണ്ട് ഞാൻ എന്തെല്ലാം ചെയ്തിരുന്നു. താഴേക്കാണെങ്കിൽ കൽപ്പത്തിൽ ഒരു തവണയാണ് വരുന്നത്. നിരാകാരന്റെ പൂജാരികളും ധാരാളമുണ്ട്. പക്ഷെ നിരാകാരനായ ബാബ വന്ന് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഈ കാര്യം മാത്രം ഒളിപ്പിച്ചുവെച്ചു. ഗീതയിലും കൃഷ്ണന്റെ പേര് എഴുതി വെച്ചതിലൂടെ നിരാകാരനോടുള്ള പ്രീതി തന്നെ ഇല്ലാതായി. ഇത് പരമാത്മാവ് സ്വയം തന്നെ വന്നാണ് സഹജയോഗം പഠിപ്പിച്ച് ലോകത്തെ പരിവർത്തനപ്പെടുത്തുന്നത്. ലോകത്തിനും പരിവർത്തനം സംഭവിക്കുന്നുണ്ടല്ലോ. യുഗങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡ്രാമയുടെ ചക്രം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കഴിഞ്ഞു. മനുഷ്യർക്ക് ഒന്നും അറിയില്ല. സത്യുഗത്തിലെ ദേവീദേവതകളെയും അറിയില്ല. കേവലം ദേവീദേവതകളുടെ അടയാളങ്ങളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്. എപ്പോഴും ഇങ്ങനെ മനസ്സിലാക്കൂ, ഞങ്ങൾ ശിവബാബയുടേതാണ്. ശിവബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്. ശിവബാബ ഈ ബ്രഹ്മാവിലൂടെ എപ്പോഴും പഠിപ്പിക്കുകയാണ്. ശിവബാബയുടെ ഓർമ്മയിലിരുന്നാൽ വളരെ ആനന്ദവും ഉണ്ടാകും. ഇങ്ങനെയുള്ള ഗോഡ് ഫാദർ ആരാണ്? ബാബ അച്ഛനാണ്, അധ്യാപകനാണ്, സദ്ഗുരുവാണ്. ചില അച്ഛന്മാർ തന്റെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ പറയാറുണ്ട്, എന്റെ അച്ഛൻ തന്നെയാണ് എന്റെ അധ്യാപകനും. പക്ഷെ അച്ഛൻ തന്നെയാണ് ഗുരു എന്ന് പറയാറില്ല. നമുക്ക് അധ്യാപകരാകാം, അച്ഛനെ ഒരിക്കലും ഗുരുവാണെന്ന് പറയില്ല. ഇദ്ദേഹത്തിന്റെ, അതായത് ബ്രഹ്മബാബയുടെ അച്ഛൻ അധ്യാപകനുമായിരുന്നു, പഠിപ്പിക്കുമായിരുന്നു. അത് പരിധിയുള്ള അച്ഛനും അധ്യാപകനുമാണ്. ഇതാണ് പരിധിയില്ലാത്ത അച്ഛനും അധ്യാപകനും. നിങ്ങൾ സ്വയത്തെ ഈശ്വരീയ വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാക്കൂ എങ്കിൽ അഹോ സൗഭാഗ്യമാണ്. ഗോഡ് ഫാദർ ആണ് പഠിപ്പിക്കുന്നത്. ഇതെത്ര സ്പഷ്ടമാണ്! എത്ര മധുരമായ അച്ഛനാണ്! മധുരമായ വസ്തുവിനെ എപ്പോഴും ഓർമ്മിക്കുമല്ലോ. ഏതുപോലെയാണോ പ്രിയതമന്റെയും പ്രിയതമ്മയുടെയും സ്നേഹമുള്ളത്, അവർക്ക് വികാരത്തിനുള്ള സ്നേഹമല്ല, കേവലം പരസ്പരം നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങളുടേത് ആത്മാക്കൾക്ക് പരമാത്മാവിനോടുള്ള യോഗം ആണ്. ആത്മാവ് പറയുകയാണ്, ബാബ ജ്ഞാനസാഗരമാണ്, സ്നേഹസാഗരമാണ്. ഈ പതിത ലോകത്തിൽ, ഈ പതിത ശരീരത്തിലേക്ക് വന്ന് നമ്മെ എത്ര ഉയർന്നതാക്കി മാറ്റുന്നു! മനുഷ്യരെ ദേവതയാക്കി മാറ്റുന്നതിന് ഒട്ടും സമയമെടുത്തില്ല എന്ന പാട്ടും ഉണ്ട്. സെക്കൻഡിൽ വൈകുണ്ഠത്തിലേക്ക് പോകുന്നുണ്ട്, സെക്കൻഡിൽ മനുഷ്യനെ ദേവതയാക്കുന്നുണ്ട്. ഇതാണ് ലക്ഷ്യം. അതിനുവേണ്ടി പഠിക്കണം. ഗുരുനാനാക്കും പറഞ്ഞിട്ടുണ്ട്, അഴുക്കും കറയും പിടിച്ച വസ്ത്രം കഴുകി വൃത്തിയാക്കി. ലക്ഷ്യമാകുന്ന സോപ്പ് നൽകിയല്ലോ. ബാബ പറയുകയാണ്, ഞാൻ എത്ര നല്ല അലക്കുകാരനാണ്! നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ ആത്മാക്കളെ, നിങ്ങളുടെ ശരീരത്തെ എത്ര വൃത്തിയുള്ളത് ആക്കുന്നു! ദാദയെ നിങ്ങൾ ഒരിക്കലും ഓർമ്മിക്കേണ്ട. ഈ മുഴുവൻ കാര്യവും ശിവബാബയുടേതാണ്. ബാബയെ തന്നെ ഓർമ്മിക്കൂ. ബ്രഹ്മാവിനേക്കാൾ മധുരം ശിവബാബയാണ്. ആത്മാക്കളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് കണ്ണുകളിലൂടെ ബ്രഹ്മാവിന്റെ ശരീരത്തെ കാണാം, എന്നാൽ ശിവബാബയെ ഓർമ്മിക്കൂ. ശിവബാബ ഇദ്ദേഹത്തിലൂടെ കക്കയിൽ നിന്നും വജ്രസമാനമാക്കി മാറ്റുകയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ബാബയുടെ ഹൃദയമാകുന്ന സിംഹാസനം ജയിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. കുടുംബത്തിൽ സൂക്ഷിപ്പുകാരനായി ജീവിച്ച് എല്ലാവരെയും സ്നേഹത്തോടെ കൊണ്ടുപോകണം, മോഹജീതായി മാറണം. രണ്ട്, യോഗബലത്തിലൂടെ ആത്മാവിനെ സ്വച്ഛമാക്കി മാറ്റണം. ഈ കണ്ണുകളിലൂടെ എല്ലാം കണ്ടുകൊണ്ടും ഒരു ബാബയെ ഓർമ്മിക്കൂ. ഇവിടെ പൂമാലയൊന്നും സ്വീകരിക്കാതെ സ്വയം സുഗന്ധമുള്ള പുഷ്പമായി മാറണം. വരദാനം: പ്രാലബ്ധത്തിന്റെ ആഗ്രഹം പോലും ത്യജിച്ച് വളരെ നല്ല പുരുഷാർത്ഥം ചെയ്യുന്ന ശ്രേഷ്ഠ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. പുരുഷാർത്ഥത്തിലൂടെ ലഭിക്കുന്ന പ്രാലബ്ധം അനുഭവിക്കാനുള്ള ആഗ്രഹം പോലും വെക്കാത്തവരെയാണ് ശ്രേഷ്ഠ പുരുഷാർത്ഥികൾ എന്ന് പറയുന്നത്. എവിടെ ആഗ്രഹങ്ങളുണ്ടോ അവിടെ സ്വച്ഛത ഇല്ലാതാകുന്നു, മാത്രമല്ല ചിന്തകളുള്ളവരായി മാറുകയും ചെയ്യുന്നു. ആരാണോ ഇവിടെ തന്നെ പ്രാലബ്ധം അനുഭവിക്കണം എന്നാഗ്രഹിക്കുന്നത്, അവരുടെ ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിലും കുറവ് വരുന്നു. അതിനാൽ ആഗ്രഹം എന്ന വാക്കിനു പകരം നല്ലത് എന്ന വാക്ക് ഓർമ്മിക്കൂ. ശ്രേഷ്ഠ പുരുഷാർത്ഥികൾ സദാ യാതൊരു കുറവും ഇല്ലാത്തവരായി മാറാനുള്ള പുരുഷാർത്ഥമാണ് ചെയ്യുക. അവർ ഒരു കാര്യത്തിലും പരാജയപ്പെടില്ല. സ്ലോഗൻ: വസ്തുക്കളെ കമലപുഷ്പ സമാനമായി ഇരുന്നു കൊണ്ട് ഉപയോഗിക്കൂ, കാരണം അവ താങ്കളുടെ കർമ്മയോഗത്തിന്റെ ഫലമാണ്. അവ്യക്ത സൂചന: സദാഹർഷിതമായി ഇരിക്കുന്നതിനായി തന്റെ സ്വഭാവം സരളമാക്കി മാറ്റൂ, സഹനശീലരായി മാറൂ. സർവസ്വ ത്യാഗികളായ കുട്ടികളിൽ മുഖ്യമായും സരളതയുടെയും സഹനശീലതയുടെയും ഗുണം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ സ്വയം ഹർഷിതമായി ഇരുന്നു കൊണ്ട് സർവരെയും ആകർഷിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല, അവർ പരസ്പരം സ്നേഹികളായി മാറുകയും ചെയ്യുന്നു. സരളതയില്ലാത്തിടത്ത് സ്നേഹവും ഉണ്ടാവില്ല. ബ്രഹ്മബാബ എത്രത്തോളം നോളജ്ഫുൾ ആയിരുന്നുവോ അത്രത്തോളം സരളവുമായിരുന്നു. ബാബ വൃദ്ധർക്കൊപ്പം വൃദ്ധനായും കുട്ടികൾക്കൊപ്പം കുട്ടിയായും മാറുമായിരുന്നു. ഓം ശാന്തി.